നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. ഇന്നത്തെ വാർത്ത. നമസ്കാരം. ഇന്ന് 2025 April 11 വെള്ളിയാഴ്ച. SBS മലയാളം ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ജോജോ ജോസഫ്. ഓസ്ട്രേലിയൻ ഓഹരി വിപണിയിൽ വീണ്ടും ഇടിവ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള താരിഫ് 145% ഉയർത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചതോടെയാണ് വിപണി വീണ്ടും താഴേക്ക് പോയത്. ആഗോള മാന്ദ്യഭീതിയാണ് വിപണിയെ പിന്നോട്ടടിച്ചത്. പുതിയതായി ഏർപ്പെടുത്തിയ പല താരിഫുകളും US ഭരണകൂടം താൽക്കാലികമായി നിർത്തിവച്ചിട്ടും ഓസ്ട്രേലിയൻ വിപണിക്ക് കരകയറാനായില്ല. അതേസമയം ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റുകൾക്ക് ഈ വാർത്ത ഉത്തേജനമായിരുന്നു. അമേരിക്കൻ താരിഫുകൾ ഓക്കസ് ആണവ അന്തർവാഹിനി കരാറിന് ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ്. അന്തർവാഹിനി കരാറിന്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ആശങ്കകൾ ഉയരുന്നത്. എന്നാൽ അമേരിക്കയുമായി നിലവിലുള്ള കരാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും ഓക്കസ് കരാറിനെക്കുറിച്ച് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വ്യക്തമാക്കി. പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളോക്ക്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ ആഘാതം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ റിസർവ് ബാങ്ക് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ്. പലിശ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ കഴിയില്ലെന്നും ഗവർണർ വിശദീകരിച്ചു. May 19-20 തീയതികളിലാണ് റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗം ഇനി നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടന്റെ വസതിക്ക് നേരെ ആസൂത്രണം ചെയ്ത ഡ്രോൺ ആക്രമണം പോലീസ് തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2024 ഓഗസ്റ്റിലായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് കൌമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രോണും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ബ്രിസ്ബെയിനിന്റെ വടക്കുഭാഗത്തുള്ള പീറ്റർ ഡട്ടന്റെ വീടിനു നേരെ ആക്രമണം നടത്താൻ കൌമാരക്കാരൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് ആരോപിച്ചു. ഫെഡറൽ ക്വീൻസ്ലാൻഡ് പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കൌമാരക്കാരനെ അറസ്റ്റ് ചെയ്തതെന്ന് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു. നിയമപരമായ കാരണങ്ങളാൽ കൌമാരക്കാരന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഭീകരാക്രമണ ഗൂഢാലോചനയുടെ പേരിൽ 16 വയസ്സുള്ള ബ്രിസ്ബെയിൻ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്റെ കുടുംബത്തെ സുരക്ഷിതമാക്കിയതിന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന് നന്ദി രേഖപ്പെടുത്തി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും അറിയിച്ചു. IVF ചികിത്സയുമായി ബന്ധപ്പെട്ട് ബ്രിസ്ബെയിനിലെ ക്ലിനിക്കിന് ഗുരുതര പിഴവുണ്ടായെന്ന് റിപ്പോർട്ട്. ചികിത്സയ്ക്കെത്തിയ സ്ത്രീക്ക് ഭ്രൂണം മാറി നൽകിയതിനെ തുടർന്ന് ഇവർ മറ്റൊരാളുടെ കുഞ്ഞിനാണ് ജന്മം നൽകിയത്. 2023 മൊണാഷ് ക്ലിനിക്കിന്റെ ബ്രിസ്ബെയിൻ യൂണിറ്റിനാണ് വീഴ്ചയുണ്ടായത്. പ്രസവത്തിനുശേഷം മൊണാഷ് ക്ലിനിക്കിൽ അവശേഷിക്കുന്ന തന്റെ ഭ്രൂണം മറ്റൊരു IVF ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ജന്മം നൽകിയ മാതാവ് നിർദ്ദേശിച്ചു. ഈ നടപടിക്കിടെയാണ് ക്ലിനിക്കിൽ അധികമായി അവശേഷിച്ച ഭ്രൂണം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു സ്ത്രീയുടെ ഭ്രൂണം അബദ്ധത്തിൽ ചികിത്സയ്ക്ക് ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചത്. സംഭവം കണ്ടെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ട് സ്ത്രീകളെയും വീഴ്ചയെപ്പറ്റി അറിയിച്ചിരുന്നതായി മൊണാഷ് ക്ലിനിക് അറിയിച്ചു. സംഭവം ഗുരുതരമാണെന്നും നിയമപരമായ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വീഴ്ചയിൽ മൊണാഷ് ക്ലിനിക് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഇനി തിങ്കളാഴ്ച വാർത്തകളും വിശേഷങ്ങളുമായി തിരിച്ചെത്താം. വാർത്തകൾ വായിച്ചത് ജോജോ ജോസഫ്. ഇന്നത്തെ വാർത്ത.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.